عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين، نبينا محمد عليه وعلى آله أفضل الصلوات وأتم التسليم. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. حافظ ابن حجر العسقلاني رحمه الله ദേഹത്തിന്റെ بلوغ المراوي അവസാന ഭാഗത്തുള്ള كتاب الجامع പറഞ്ഞു. عن المغيرة بن شعبة رضي الله عنه عن رسول الله صلى الله عليه وآله وصحبه وسلم قال: إن الله حرم عليكم عقوق الأمهات ووأد البنات ومنع الوهات وكره لكم قيل وقال وكثرة السؤال وإضاعة المال. متفق عليه. ഈ ഹദീഫിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നമ്മെ വിലക്കിയിരിക്കുന്ന ചില കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിലക്കിയിരിക്കുന്ന ചില കാര്യങ്ങളാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നത്. അതിനു മുമ്പായി ഈ ഹദീഫ് ഉദ്ധരിച്ച സഹാബി മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു ആണ്. ഈ ഹദീഫ് ഉദ്ധരിച്ച സഹാബി മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം ഖന്ദഖ് യുദ്ധം നടന്ന, അല്ലെങ്കിൽ ഖന്ദഖ് സംഭവം നടന്ന വർഷത്തിലാണ് മഹാനായ മുഗീറ റളിയല്ലാഹു അൻഹു ജനിച്ചത്. ഖന്ദഖ് സംഭവം നടന്ന സമയത്താണ് മഹാനായ മുഗീറ റളിയല്ലാഹു അൻഹു ജനിച്ചത്. അദ്ദേഹം ആദ്യമായി പങ്കെടുത്ത യുദ്ധം ഹുദൈബിയ യുദ്ധമാണ്. അദ്ദേഹം ആദ്യമായി പങ്കെടുത്തിരിക്കുന്നത് ഹുദൈബിയ സന്ധിയാണ്. അദ്ദേഹം ആദ്യമായി പങ്കെടുത്തത് സുൽഹുൽ ഹുദൈബിയയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയിൽപ്പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വുളു ചെയ്യാൻ സഹായിക്കാറുള്ള സഹാബിയാണ് മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വുളു ചെയ്യാൻ സഹായിക്കാറുള്ള സഹാബിയാണ് മഹാനായ മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു. അദ്ദേഹം അറബികളുടെ കൂട്ടത്തിൽ തന്നെ അതിബുദ്ധിമാന്മാരുടെ ചില ആളുകൾ അറബികളുടെ കൂട്ടത്തിൽ, അല്ലെങ്കിൽ അന്നത്തെ കാലഘട്ടം അനുസരിച്ച് അവരിൽ നല്ല ബുദ്ധിപൂർവതയുള്ള ആളുകൾ എന്ന് പ്രത്യേകം പറയപ്പെടാറുള്ള ചില ആളുകളുണ്ടായിരുന്നു. അവരിൽപ്പെട്ട വ്യക്തിയാണ് മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു. ബുദ്ധിപൂർവത കൊണ്ട് അറിയപ്പെട്ട വ്യക്തികളിൽ ഒരാളാണ് മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ബസറയിലെ ഗവർണറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൂഫയിലെ ഗവർണറായും രണ്ട് തവണ മഹാനായ മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു ജോലി ചെയ്തിട്ടുണ്ട്. ഒന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ, രണ്ടാമത്തേത് മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിലും. അങ്ങനെ ഹിജ്റ 50 അദ്ദേഹം കൂഫയിൽ വെച്ച് മരണപ്പെടുന്നത്. ഹിജ്റ 50 അദ്ദേഹം കൂഫയിൽ വെച്ച് മരണപ്പെടുന്നത്. ഇതാണ് മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയാനുള്ള ചില കാര്യങ്ങൾ. അദ്ദേഹം പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഹറമ അലൈക്കും, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു, അല്ലാഹു നിങ്ങൾക്ക് ഹറാമാക്കിയിരിക്കുന്നു. ഉഖൂഖൽ ഉമ്മഹാത്ത്, ഉഖൂഖൽ ഉമ്മഹാത്ത്, മാതാപിതാക്കളോടുള്ള അനുസരണക്കേട്, അല്ലെങ്കിൽ മാതാക്കളോടുള്ള, അവിടെ മാതാവിനെ പ്രത്യേകം പറയാനുള്ള കാരണം അവരോടാണ് കൂടുതൽ ധിക്കാരം കാണിക്കാൻ സാധ്യതയുള്ളത്, അവർ ബലഹീനരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഹറമ അലൈക്കും ഉഖൂഖൽ ഉമ്മഹാത്ത്, മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിക്കുക എന്നുള്ളത് അല്ലാഹു ഹറാമാക്കിയതാണ്. മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിക്കുക എന്നുള്ളത് അല്ലാഹു ഹറാമാക്കിയതാണ്. എന്താണ് അനുസരണക്കേട് എന്ന് പറഞ്ഞാൽ ഉലമാക്കൾ പറയുന്നു, സുദൂറുമാ യതഅദാ ബിഹിൽ വാലിദു മിൻ വലദി, ഒരു മകന്റെ അരികിൽ നിന്ന് പിതാവിന് അല്ലെങ്കിൽ മാതാവിന് എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടാവലാണ്. മിൻ ഖൗലിൻ ഔ ഫിഅലിൻ, വാക്കുകൾ കൊണ്ടാവട്ടെ പ്രവർത്തനങ്ങൾ കൊണ്ടാവട്ടെ, ഒരു മകന്റെ പ്രവർത്തനത്തിലൂടെ അല്ലെങ്കിൽ ഒരു മകന്റെ വാക്കുകളിലൂടെ മാതാപിതാക്കൾക്ക് വല്ല രൂപത്തിലുള്ള പ്രയാസം ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അതിനാണ് ശരീഅത്തിൽ ഉഖൂഖ് എന്ന് പറയുക. അതിനാണ് ശരീഅത്തിൽ ഉഖൂഖ് എന്ന് പറയുക. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇന്നല്ലാഹ ഹറമ അലൈക്കും ഉഖൂഖൽ ഉമ്മഹാത്ത്. ചില റിവായത്തുകളിൽ, ചില റിപ്പോർട്ടുകളിൽ കാണാം ഉഖൂഖൽ വാലിദൈൻ, മാതാപിതാക്കളോടുള്ള അനുസരണക്കേട് അല്ലാഹു സുബ്ഹാനഹു വതആല വിലക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് ചോദിച്ചു, അല ഉനബ്ബിഉകും ബിഅക്ബറിൽ കബായിർ, ഏറ്റവും വലിയ പാപം എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് ചോദിക്കുകയാണ്, ഏറ്റവും വലിയ പാപം എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. സലാഹൻ, മൂന്ന് തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. സ്വഹാബികൾ പ്രവാചകനോട് പറയാൻ ആവശ്യപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഇശ്റാഖു ബില്ലാഹ്, ഏറ്റവും വലിയ പാപം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ മറ്റൊരാളെ പങ്കുചേർക്കലാണ്. അള്ളാഹുവിന്റെ മാത്രം നൽകേണ്ട ആരാധനകൾ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മാത്രം നൽകേണ്ട മഹത്വം, അത് മറ്റുള്ളവർക്ക് നൽകലാണ്. വഖുൽ വാലിദൈ, അതിനുശേഷം മാതാപിതാക്കളോടുള്ള ധിക്കാരമാണ് അനുസ്കുറുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മാതാപിതാക്കളോടുള്ള അനുസരണക്കേടാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇപ്പോൾ ഈ ഹദീസിൽ അള്ളാഹു നിഷിദ്ധമാക്കിയ ഒന്നാമത്തെ കാര്യം ഉഖൂഖൽ ഉമ്മഹാത്, മാതാപിതാക്കളോടുള്ള അനുസരണക്കേടാണ്. രണ്ടാമത്തേത് വവഅദൽ ബനാത്, പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടുന്നതിനെ അള്ളാഹു സുബ്ഹാനഹു വതആല നിഷിദ്ധമാക്കിയിരിക്കുന്നു. അൽഹംദുലില്ലാ, ഇന്ന് അത്തരത്തിലുള്ള സമ്പ്രദായങ്ങളില്ല. പഴയ കാലഘട്ടത്തിൽ, ജാഹിലിയ കാലഘട്ടത്തിൽ പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ജാഹിലിയ കാലഘട്ടത്തിൽ പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത്, ഇന്നല്ലാഹ ഹറമ അലൈക്കും വഅദൽ ബനാത്, കുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടുന്നത് അല്ലാഹു നിഷിദ്ധമാക്കിയിട്ടുണ്ട്. ഖുർആനിൽ അല്ലാഹു പറയുന്നത് അതിനെ കുറിച്ച്, വഇദൽ മൗഊദതു സുഇലത്, അത്തരത്തിൽ ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ടവരോട് അല്ലാഹു ചോദിക്കും, എന്ത് കാരണത്താലാണ് നിന്നെ അവർ കുഴിച്ചു മൂടിയിരിക്കുന്നത്? അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ആവശ്യമായ നീതി നൽകുന്നതാണ്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ആവശ്യമായ നീതി നൽകുന്നതാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമനഅൻ വഹാത്, വമനഅൻ വഹാത്, ഒരു വ്യക്തി നൽകാൻ അർഹമായതിനെ നൽകാതിരിക്കുകയും തനിക്ക് അർഹതയില്ലാത്തതിനെ ചോദിക്കുകയും ചെയ്യുന്നതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അത് അല്ലാഹു ഹറാമാക്കിയിട്ടുണ്ട്. ഒരു വ്യക്തി നൽകൽ നിർബന്ധമായ, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ചെലവഴിക്കൽ നിർബന്ധമായ പല മേഖലകളുണ്ട്, അവിടെയൊന്നും ചെലവഴിക്കാതിരിക്കുക, അതുപോലെ തന്നെ തനിക്ക് അർഹതയില്ലാത്ത സമ്പാദ്യം ചോദിച്ചു വാങ്ങിക്കുക, അല്ലെങ്കിൽ തനിക്ക് അർഹതയില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചു വാങ്ങിക്കുക, അതും അല്ലാഹു സുബ്ഹാനഹു വതആല വിലക്കിയിട്ടുള്ളതാണ്. അർഹതയുള്ളത്, അല്ലെങ്കിൽ അർഹമായവർക്ക് അർഹതയുള്ളത് നൽകാതിരിക്കുകയും തനിക്ക് അർഹതയില്ലാത്തത് ആവശ്യപ്പെടുകയും ചെയ്യുക എന്നുള്ളതും അല്ലാഹു സുബ്ഹാനഹു വതആല ഹറാമാക്കിയതാണ്. ഏത് രൂപത്തിലാണെങ്കിലും, ഒന്നുകിൽ സമ്പാദ്യമായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട എന്തെങ്കിലും കാര്യമായിരിക്കാം, ഇങ്ങനെ എന്താണെങ്കിലും, ഇങ്ങനെ എന്താണെങ്കിലും ഒരു വ്യക്തി അത് ചെയ്യുന്നില്ല എങ്കിൽ അത് ഹറാമാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വകരിഹ ലകും, അതുപോലെ തന്നെ അല്ലാഹു വെറുക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഖീല വഖാൽ, വകരിഹ ലകും ഖീല വഖാൽ. ഖീല വഖാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ കണ്ടതും കേട്ടതും പറയില്ല. ഒരു സംസാരം അതിന്റെ വ്യക്തതയില്ലാതെ ശരിയാണോ തെറ്റാണോ എന്നൊന്നും അന്വേഷിക്കാതെ കണ്ടതും കേട്ടതും പറയുന്നതിനാണ് ഖീല വഖാൽ എന്ന് പറയുക. ഒരു അടിസ്ഥാനവും ഇല്ലാതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു നടക്കുക. അവൻ പറയുന്നത് കേട്ടിരുന്നു, ഇവൻ പറയുന്നത് കേട്ടിരുന്നു, എനിക്കങ്ങനെ തോന്നുന്നു, ഇങ്ങനെയാണെന്ന് തോന്നുന്നു, ഇങ്ങനെ കണ്ടതും കേട്ടതും പറഞ്ഞു നടക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല വെറുക്കുന്നതാണ്. ഇങ്ങനെ കണ്ടതും കേട്ടതും പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല വെറുക്കുന്നതാണ്. നമ്മൾ ഒരാളെ കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ വ്യക്തമായ ധാരണയോടുകൂടി, അറിവോടുകൂടിയാണ് സംസാരിക്കേണ്ടത്. അതല്ലാതെ നമ്മുടെ തോന്നലനുസരിച്ച്, അല്ലെങ്കിൽ അവിടുന്ന് പറയുന്നത് കേട്ട്, ഇവിടുന്ന് പറയുന്നത് കേട്ടല്ല നമ്മൾ പറയേണ്ടത്. ആ ഒരു വിഷയം എപ്പോഴും നമ്മുടെ ശ്രദ്ധയിലുണ്ടാവണം. വകരിഹ ലകും ഖീല വഖാൽ വകസറത സുആൽ, അധികമായി ചോദിക്കുന്നതിനെ അല്ലാഹു സുബ്ഹാനഹു വതആല വെറുക്കുന്നു. അധികമായി ചോദിക്കുന്നതിനെ അള്ളാഹു സുബ്ഹാനഹു വതആല വെറുക്കുന്നു. എന്താണ് അധികമായി ചോദിക്കേണ്ടത് എന്നതിന്റെ ഉദ്ദേശം? അനാവശ്യമായ ചോദ്യങ്ങൾ, അനാവശ്യമായ ചോദ്യങ്ങൾ ഏത് വിഷയത്തിലാണെങ്കിലും. ഒരു ഇൽമിന്റെ സദസ്സിൽ നമ്മളിരുന്നു, നമുക്കതൊക്കെ മനസ്സിലായി, അങ്ങനെയാണെങ്കിൽ വീണ്ടും അനാവശ്യമായിട്ട് ചോദിക്കുക, അത് അള്ളാഹു വെറുക്കുന്നു. ഇനി ഒരു വ്യക്തിക്ക് സംശയമുണ്ട്, അനാവശ്യമായിട്ടല്ല അദ്ദേഹം ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ അത് പ്രശ്നമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ ചോദിക്കാറുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറയുന്നു, നിങ്ങൾക്ക് അറിയാത്ത കാര്യം അറിവുള്ളവരോട് ചോദിക്കുക. അതൊരിക്കലും ഇസ്ലാം നിരുത്സാഹപ്പെടുത്തുന്നതല്ല. പക്ഷേ അനാവശ്യമായ ചോദ്യങ്ങൾ ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയതാണ്. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയതാണ്. وكره لكم قيل وقال وكثرة السؤال وإضاعة المال സമ്പാദ്യം അനാവശ്യമായി അല്ലെങ്കിൽ സമ്പാദ്യം പാഴാക്കുക എന്നുള്ളതും അല്ലാഹു സുബ്ഹാനഹു വതആല ഉറപ്പുന്ന കാര്യമാണ്. സമ്പാദ്യം പാഴാക്കുക എന്നുള്ളതും അല്ലാഹു സുബ്ഹാനഹു വതആല ഉറപ്പുന്ന കാര്യമാണ്. എന്താണ് സമ്പാദ്യം പാഴാക്കുക എന്ന് പറഞ്ഞാൽ, ഇസ്ലാം അനുവദിക്കാത്ത മേഖലകളിൽ സമ്പാദ്യം ചെലവഴിക്കുക, ഇസ്ലാം അനുവദിക്കാത്ത മേഖലകളിൽ സമ്പാദ്യം ചിലവഴിക്കുക, അതാണ് ഇവിടെ ഉദ്ദേശം. ഇസ്ലാം അനുവദിക്കാത്ത കാര്യങ്ങളിൽ സമ്പാദ്യം ചെലവഴിക്കുക എന്നുള്ളതും അല്ലാഹു സുബ്ഹാനഹു വതആല വെറുത്തിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഹദീസിലുള്ള മൊത്തത്തിലുള്ള പാഠം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നിഷിദ്ധമായ ചില കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഒന്ന്, മാതാപിതാക്കളോടുള്ള അനുസരണക്കേട്. അതുകൊണ്ട് എല്ലാ സഹോദരങ്ങളും ആരുടെയൊക്കെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നുണ്ടോ അവരോട് നന്മ ചെയ്യുക. മാതാപിതാക്കൾ മരണപ്പെട്ടവരാണെങ്കിൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല മഗ്ഫിറത്തും റഹ്മത്തും നൽകാൻ നമ്മൾ ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. അവരുടെ കൂട്ടുകാരെന്ന് ജീവിച്ചിരിക്കുന്നെങ്കിൽ അവരോട് നമ്മൾ നന്മ ചെയ്യുക. ഇത്തരത്തിൽ ഇസ്ലാം മരണപ്പെട്ട മാതാപിതാക്കളോട് സ്വീകരിക്കാൻ പറയുന്ന ചില നിലപാടുകളുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ അവരെ കഴിവിന്റെ പരമാവധി ഖിദ്മത്ത് ചെയ്യുക. അവർക്ക് പ്രയാസമുണ്ടാകുന്ന ഒരു വാക്ക് നമ്മളിൽ നിന്ന് വരരുത്. അവർക്ക് പ്രയാസമുണ്ടാകുന്ന ഒരു പ്രവർത്തനം നമ്മളിൽ നിന്ന് വരരുത്. അഥവാ അറിവില്ലായ്മ കാരണത്താൽ അല്ലെങ്കിൽ അശ്രദ്ധ കാരണത്താൽ എന്തെങ്കിലും വാക്കുകൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ അവരോട് പൊരുത്തപ്പെടാൻ വേണ്ടി പറയും. നമ്മൾ എന്ത് ചെയ്താലും അവരോട് പൊരുത്തപ്പെടാൻ വേണ്ടി പറഞ്ഞാൽ അവർ പൊരുത്തപ്പെടും. അവരത്രയും നിഷ്കളങ്കരായിരിക്കും. എന്റെ മക്കളോട് അത്രയും അധികം ഇഷ്ടമുള്ളവരായിരിക്കും. ഇന്നത്തെ ചില മാതാപിതാക്കളൊക്കെ അല്ലെ, ഇന്നത്തെ ചില മക്കളൊക്കെ ചില ആളുകളൊക്കെ പറയാറുണ്ട്, തീരെ ഒരു പറയുന്നത് കേൾക്കുന്നില്ല, അല്ലെങ്കിൽ മാതാപിതാക്കളെ കുറ്റം പറയുന്നവർ. എനിക്കൊരു അനുഭവമുണ്ട്. ഒരു ഉമ്മ അവരുടെ മകനെ കുറിച്ച് എന്നോട് പറഞ്ഞു, ഒരു കാര്യം എന്നോട് പറഞ്ഞെന്നിട്ട് പറഞ്ഞു, അത് നീ ആ കുട്ടിയോട് പറഞ്ഞു കൊടുക്കണം. ഒരു ഉമ്മ എന്നോട് പറയാണ് അവരുടെ മകനോടൊരു കാര്യം പറഞ്ഞു കൊടുക്കണം, എന്നിട്ട് ആ ഉമ്മ എന്നോട് പറയാണ്, ഞാനത് പറയുകയാണെങ്കിൽ ഒരു പക്ഷെ അവനോട് കോപിക്കാൻ സാധ്യതയുണ്ട്. ഒരിക്കലും ഒരു ഉമ്മയുടെ വായിൽ നിന്ന് വരാൻ പാടില്ല. അത് ഉമ്മയുടെ തെറ്റല്ല, ആ കുട്ടിയുടെ തെറ്റാണ്. ആ കുട്ടി അങ്ങനെയാണ് ഉമ്മയോട് പെരുമാറുന്നത്. ഒരിക്കലും ഉമ്മാക്ക് മകനോട് പറയാൻ പേടി, അതുണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് മാതാപിതാക്കളോടുള്ള പെരുമാറ്റം സഹോദരങ്ങളെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. മാതാപിതാക്കളോട് ഏറ്റവും നല്ല രൂപത്തിൽ സംസാരിക്കുക, ഏറ്റവും നല്ല രൂപത്തിൽ പ്രവർത്തിക്കുക. അവർക്ക് മനസ്സിന് വേദന ഉണ്ടാകുന്ന ഒരു സംസാരം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, കുട്ടികളെ ജീവനോടെ കുഴിച്ചുമൂടുന്ന വിഷയമാണ്, ഇന്ന് അതില്ല. മൂന്നാമത്തെ കാര്യം, അർഹമായത് നൽകാതിരിക്കുക, അനർഹമായത് ചോദിക്കുക. അതും ഇസ്ലാം വിലക്കിയതാണ്. അതുപോലെ തന്നെ കണ്ടതും കേട്ടതും പറഞ്ഞു നടക്കലും ഇസ്ലാം വിലക്കിയതാണ്. അധികം ചോദ്യങ്ങൾ ഉന്നയിക്കലും ഇസ്ലാം വിലക്കിയതാണ്. അതുപോലെ സമ്പാദ്യം പാഴാക്കുക എന്നുള്ളതും ഇസ്ലാം വിലക്കിയതാണ്. ഈ കാര്യങ്ങളാണ് ഈ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ വിഷയങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കുക. അതിനുശേഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ ഹാഫിസ് ഇബ്നു ഹജർ ഉദ്ധരിച്ചിരിക്കുന്ന അടുത്ത ഹദീസ് ചെറിയൊരു ഹദീസാണ്. عن عبد الله بن عمرو رضي الله عنه عن النبي صلى الله عليه وسلم قال رضا الله في رضا الوالدين وسخط الله في سخط الوالدين اخرجه الترمذي وصححه ابن حبان والحاكم ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്ന ഹദീസ് عبد الله بن عمرو بن العاص رضي الله عنه للنان عبد الله بن عمرو بن العاص رضي الله عنه للنان അദ്ദേഹത്തെ നമുക്കെല്ലാവർക്കും അറിയാം, വളരെയധികം മഹത്വമുള്ള ഒരു സഹാബിയാണ് അബ്ദുല്ലാഹ് ഇബ്നു അംറ് ഇബ്നുൽ ആസ് ഇബ്നു വാഇൽ അൽ ഖുറശി അസ്സഹ്മി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം അബ്ദുല്ലാഹ് ഇബ്നു അംറ് ഇബ്നുൽ ആസ് ഇബ്നു വാഇൽ അൽ ഖുറശി അസ്സഹ്മി എന്നാണ്. അദ്ദേഹം അദ്ദേഹത്തിന്റെ പിതാവിന്റെ കൂടെ മക്ക ഫതഹിന്റെ മുമ്പ് ഹിജ്റ ചെയ്തവരിൽ പെട്ടവരാണ്. മക്ക ഫതഹിന്റെ മുമ്പ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ പിതാവും ഹിജ്റ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രത്യേകതകളിൽ പെട്ടതാണ്, ഉപ്പാക്ക് മുമ്പ് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ മുമ്പ് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അംറു ബിനുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പ് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ പറയപ്പെടുന്ന ഒരു കാര്യമാണ്, അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഉപ്പയും തമ്മിൽ 12 വയസ്സിന്റെ വ്യത്യാസമാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഉപ്പയും തമ്മിൽ 12 വയസ്സിന്റെ വ്യത്യാസമാണ് ഉണ്ടായിരുന്നത്. അത്രയും ചെറിയ പ്രായത്തിൽ അവർ വിവാഹം ചെയ്യുകയും അവർക്ക് അബ്ദുള്ള എന്ന ഈ കുട്ടി ജനിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഫളിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങേയറ്റം ഇബാദത്തുകൾ ചെയ്യുന്ന കൂട്ടത്തിലുള്ള ഒരു സഹാബിയാണ് അബ്ദുല്ലാഹി ബിൻ ഉമർ ബിൻ അൽആസ് റളിയല്ലാഹു അൻഹു. അങ്ങേയറ്റം ഇബാദത്തുകൾ അധികരിപ്പിക്കുന്ന ഒരു സഹാബിയാണ് അബ്ദുല്ലാഹി ബിൻ ഉമർ ബിൻ അൽആസ് റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ അദ്ദേഹം നിത്യമായി രാത്രി നിസ്കരിക്കുകയും എല്ലാ ദിവസവും രാവിലെ നോമ്പ് അനുഷ്ഠിക്കുകയും ചെയ്യും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് രാത്രിയിൽ കുറച്ച് സമയം നിസ്കരിക്കാനും കുറച്ച് സമയം ഉറങ്ങാനും വേണ്ടി നിർദ്ദേശിച്ചു. ഒരു ദിവസം നോമ്പ് അനുഷ്ഠിക്കാനും മറ്റൊരു ദിവസം നോമ്പ് ഒഴിവാക്കാനും ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നോമ്പ് എന്ന് ശരീഅത്ത് പറഞ്ഞിരിക്കുന്ന ഒരു ദിവസം നോമ്പെടുക്കുക, ഒരു ദിവസം ഒഴിവാക്കുക, അങ്ങനെ ചെയ്യാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ എല്ലാ മൂന്ന് ദിവസത്തിലും അദ്ദേഹം ഖത്മ് തീർക്കാറുണ്ട്. എല്ലാ മൂന്ന് ദിവസത്തിലും അബ്ദുല്ലാഹി ബിൻ ഉമർ ബിൻ അൽആസ് റളിയല്ലാഹു അൻഹു ഖത്മ് തീർക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധാരാളം ഹദീസുകൾ ക്രോഡീകരിച്ച സഹാബിയാണ് അബ്ദുല്ലാഹി ബിൻ ഉമർ ബിൻ അൽആസ് റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് ഏറ്റവും അധികം ഉദ്ധരിച്ചത്. അദ്ദേഹം പറയാറുണ്ടായിരുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഏറ്റവും അധികം പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത് ഞാനാണ്. പക്ഷേ അബ്ദുല്ലാഹി ബിൻ ഉമർ ബിൻ അൽആസ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ ഹദീസുകൾ എഴുതി വെക്കാറുണ്ടായിരുന്നു, ഞാൻ എഴുതി വെക്കാറില്ലായിരുന്നു. അബ്ദുല്ലാഹി ബിൻ ഉമർ ബിൻ അൽആസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ എഴുതി വെക്കാറുണ്ടായിരുന്നു, പക്ഷേ ഞാൻ എഴുതി വെക്കാറില്ല. അതുകൊണ്ട് എന്നേക്കാളും ഒരു പക്ഷേ ഹദീസുകൾ അറിയുന്നത് അബ്ദുല്ലാഹി ബിൻ ഉമർ ബിൻ അൽആസിനാണെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ഇബാദത്തിന്റെ മേഖലകളിൽ അധികമായി സമയം ചെലവഴിച്ചത് കൊണ്ടായിരിക്കാം അദ്ദേഹത്തിന്റെ ഹദീസുകൾ അബൂ ഹുറൈറയേക്കാൾ കുറഞ്ഞു പോയത് എന്ന് ഉലമാക്കൾ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യം, അദ്ദേഹം എപ്പോഴാണ് മരണപ്പെട്ടതെന്ന വിഷയത്തിൽ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു അഭിപ്രായം, ഹിജ്റ 63 ദുൽഹിജ്ജ മാസത്തിലാണ് അബ്ദുല്ലാഹി ബിൻ ഉമർ ബിൻ അൽആസ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടത്. ഹിജ്റ 63 ദുൽഹിജ്ജ മാസത്തിലാണ് അബ്ദുല്ലാഹി ബിൻ ഉമർ ഇബ്നുൽ അൽആസ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടത്. അദ്ദേഹം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റിദല്ലാഹി ഫീ റിദൽ വാലിദൈൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. അല്ലാഹുവിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. വസഖത്തുല്ലാഹി ഫീ സഖത്തിൽ വാലിദൈൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോപം മാതാപിതാക്കളുടെ കോപത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായാണ് ഇവിടെ ഉദ്ധരിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായാണ് ഇവിടെ ഉദ്ധരിച്ചിട്ടുള്ളത്. പക്ഷെ അല്ലാഹു അലം, ഏറ്റവും ശരിയായ അഭിപ്രായം അനുസരിച്ച് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് സ്ഥിരപ്പെടാത്തതാണ്. ഏറ്റവും ശരിയായ അഭിപ്രായം അനുസരിച്ച് ഇത് ഹദീസ് എന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് സ്ഥിരപ്പെട്ടിട്ടില്ല. പക്ഷേ അബ്ദുല്ലാഹി ബിൻ ഉമർ ബിൻ അൽആസ് റളിയല്ലാഹു അൻഹുവിലേക്ക് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളതിന് എന്താ പറയുക? പ്രവാചകനിലേക്ക് സ്ഥിരപ്പെട്ടതിന് മറഫൂഉ എന്ന് പറയും. സഹാബിയിലേക്കാണ് സ്ഥിരപ്പെട്ടതെങ്കിൽ അതിന് മൗഖൂഫ് എന്ന് പറയും. സഹാബിയിലേക്കാണ് വന്നിരിക്കുന്നത് എങ്കിൽ അതിന് മൗഖൂഫ് എന്ന് പറയും. മറഫൂഉ പ്രവാചകനിലേക്ക് വന്നിരിക്കുന്നത് സഹീഹായതുണ്ടാകും, ലൈഫായതുണ്ടാകും. അതുപോലെ തന്നെ സഹാബിയിലേക്ക് വന്നിരിക്കുന്ന മൗഖൂഫായതിൽ സഹീഹായതുണ്ടാകും, ലൈഫായതുണ്ടാകും. ഇവിടെ അള്ളാഹുവിന്റെ തൃപ്തി, മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിന്റെ തൃപ്തി, അവരുടെ അതിർത്തിയിലാണ് അള്ളാഹുവിന്റെ അതിർത്തി എന്ന് പറയുന്ന ഹദീസ് അബ്ദുല്ലാഹി ബിൻ ഉമർ ബിൻ അൽആസ് റളിയല്ലാഹു അൻഹുവിലേക്ക് വന്നിരിക്കുന്നതാണ്. ഇമാം തിർമിദി റഹിമഹുല്ലാ പറഞ്ഞു, അത് അബ്ദുല്ലാഹി ബിൻ ഉമർ ബിൻ അൽആസിലേക്ക് സ്ഥിരപ്പെട്ടതാണ്. അബ്ദുല്ലാഹി ബിൻ ഉമർ ബിൻ അൽആസിലേക്ക് സ്ഥിരപ്പെട്ടതാണ്. അതാണ് ഇമാം ബഗ്‌വി റഹിമഹുല്ലയും അദ്ദേഹത്തിന്റെ ഷർഹു സുന്നയിൽ പറയുന്ന അഭിപ്രായം. ഇപ്പോൾ എന്തിരുന്നാലും അവിടെ പറയുന്ന ഒരു ആശയം അത് ശരിയായിട്ട് പഠിപ്പിക്കുന്നതാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ആശയം ശരിയാക്കി പഠിപ്പിച്ചിരിക്കുന്ന ആശയമാണ്. എന്താണത്? മാതാപിതാക്കൾ എപ്പോഴും തൃപ്തിപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കണം, അവരെ കോപിപ്പിക്കരുത്, അവർക്ക് പ്രയാസമുള്ള ഒരു പ്രവർത്തനവും ചെയ്യാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ വഖവ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയാ വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് നന്മ ചെയ്യാൻ, അല്ലാഹുവിനെ മാത്രം ആരാധിക്കാനും മാതാപിതാക്കളോട് നന്മ ചെയ്യാനും അല്ലാഹു നിങ്ങളുടെ മേൽ വിധിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ സൂറത്തുൽ ഇസ്റായിലൂടെ നമ്മോട് പറയും. അപ്പോൾ മാതാപിതാക്കളോട് നമ്മൾ നന്മ ചെയ്യണം, മാതാപിതാക്കളോട് നാം നന്മ ചെയ്യണം. വവസ്സയ്നൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാന, മാതാപിതാക്കളോട് നല്ല രൂപത്തിൽ പ്രവർത്തിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് കൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ കാണിക്കണം. ഒരിക്കലും അവരോട് അനുസരണക്കേട് കാണിക്കാൻ പാടില്ല, ഒരിക്കലും അവരോട് അനുസരണക്കേട് കാണിക്കാൻ പാടില്ല. ഇവിടെ ഉലമാക്കൾ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, പൊതുവെ നന്മ ചെയ്യുമ്പോൾ നമ്മൾ മാതാവിനെയാണോ പിതാവിനെയാണോ കൂടുതൽ സ്ഥാനം നൽകേണ്ടത്? മാതാവിനാണ്. നന്മ ചെയ്യുന്ന വിഷയത്തിൽ കൂടുതൽ സ്ഥാനം കാണിക്കേണ്ടത് മാതാവിനാണ്, അവർക്കാണ് കൂടുതൽ ആ വിഷയത്തിൽ ഹക്ക് നൽകേണ്ടത്. കാരണം അവർ ബലഹീനരാണ്, അവർക്ക് പെട്ടെന്ന് മനസ്സിന് പ്രയാസമുണ്ടാവാൻ സാധ്യതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരു വ്യക്തി വന്നുകൊണ്ട് ചോദിച്ചു, പ്രവാചകനെ, ഞാൻ ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കേണ്ടത് ആരോടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ ഉമ്മയോട്. പിന്നെ ആരോടാണ്? വീണ്ടും പ്രവാചകൻ പറഞ്ഞു, നിന്റെ ഉമ്മയോട്. പിന്നെ ആരോടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ ഉമ്മയോട്. പിന്നെ ആരോടാണ്? നാലാമത്തെ തവണ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ വാപ്പയോട്. നാലാമത്തെ തവണ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ വാപ്പയോട്. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അപ്പോൾ ഈ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ ഉലമാക്കൾ പറയുന്നതായി കാണാൻ സാധിക്കും, മാതാവിനെയും പിതാവിനെയും അനുസരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്, അവരോട് രണ്ടാളുകളോടും നന്മ ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ്. പക്ഷേ നന്മ ചെയ്യുന്ന വിഷയത്തിൽ മുന്തിക്കേണ്ടത് മാതാവിനെയും, അനുസരണയുടെ വിഷയത്തിൽ നാം മുന്തിക്കേണ്ടത് പിതാവിനെയുമാണ്. അനുസരണയുടെ വിഷയത്തിൽ നാം മുന്തിക്കേണ്ടത് പിതാവിനെയാണെന്ന് ഉലമാക്കൾ വിശദീകരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്നിരുന്നാലും മാതാവിനോടാണെങ്കിലും പിതാവിനോടാണെങ്കിലും ഏറ്റവും നല്ല രൂപത്തിൽ നമ്മൾ പ്രവർത്തിക്കുക. അവർക്ക് പ്രയാസമുള്ള ഒരു വാക്കോ പ്രവർത്തനമോ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അഥവാ നമ്മുടെ ഈമാനിന്റെ ബലഹീനത കാരണം എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരോട് അത് പൊരുത്തപ്പെടാൻ വേണ്ടി പറയുക. അവർ മരണപ്പെട്ടവരാണെങ്കിൽ അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, അവരുടെ പേരിൽ സദഖ ചെയ്യുക. നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ അവരുടെ പേരിൽ എവിടെയെങ്കിലും ഒരു കിണറ് കുഴിക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ അത്തരത്തിൽ കിണർ കുഴിക്കുക. അവർക്കെന്നും അതിലെ പ്രതിഫലം എത്തിക്കൊണ്ടേയിരിക്കും. അവർക്ക് നിത്യമായി എന്തെങ്കിലും ഒരു പ്രതിഫലം എത്തുന്ന പ്രവർത്തനങ്ങൾ നാം ചെയ്യുക. അങ്ങനെ അവരോട് ലിസ്റ്റം പ്രകടിപ്പിക്കാൻ നമ്മൾ തയ്യാറാവുക. ഖദീജ റളിയല്ലാഹു അൻഹയുടെ വഫാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കൂട്ടുകാരുടെ അരികിലേക്ക് സദഖയായിട്ട് എന്തെങ്കിലും കൊടുത്തയക്കാറുണ്ടായിരുന്നു, ഒരു സന്തോഷം എന്ന രൂപത്തിൽ. അങ്ങനെ നമ്മുടെ മാതാപിതാക്കളുടെ കുടുംബക്കാർ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ സഹോദരങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, അവരുടെ സുഹൃത്തുക്കൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, അവരിലേക്ക് നമ്മൾ നന്മ ചെയ്യുക, അവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുക. ഇങ്ങനെ മാതാപിതാക്കൾക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു സ്ഥാനം നൽകാൻ നാം തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വതആല മാതാപിതാക്കളോട് നന്മ ചെയ്യാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.